ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു പേടമാനുണ്ടായിരുന്നു. കാഴ്ച പോയ വശത്തുകൂടി ആരെങ്കിലും വരുന്നതോ എന്തെങ്കിലും അനക്കം സംഭവിക്കുന്നതോ അത് അറിയുമായിരുന്നില്ല. വേട്ടയാടപ്പെടാതിരിക്കാൻ അവൾ കടൽ തീരത്തിനടുത്ത് ഉയർന്ന പാറക്കൂട്ടത്തിനരികിൽ മേയുന്നത് പതിവാക്കി. കാഴ്ചപോയ കണ്ണ് കടലിലേക്കും നല്ല കണ്ണ് കരയിലേക്കും തിരിഞ്ഞിരിക്കുന്നത് സുരക്ഷിതമായി അവൾക്ക് തോന്നി. വേടന്മാർ കരയിലൂടെയാണല്ലോ വരിക, അവൾക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു. എന്നാൽ ചില വേടന്മാർ അവളുടെ അന്ധത മനസ്സിലാക്കി അവർ ഒരു വള്ളത്തിലേറി കടൽ വശത്തിലൂടെ വന്ന് അവളെ അമ്പെയ്ത് കൊന്നു. ഈസോപ്പിന്റെ ഈ കഥയിൽ എല്ലാമുണ്ട്. വിധിച്ചതേ ഭവിക്കൂ എന്നോ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നോ വരാനുള്ളത് ബോട്ട് പിടിച്ചെങ്കിലും വരുമെന്നോ ഒക്കെ പറയാം. എന്നാൽ അത്തരം ഗുണപാഠ നിർമ്മിതിയിലേക്ക് പോകുന്നതിനേക്കാൾ ഈ കഥ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, വേട്ടക്കാർ ഇരയുടെ ദൌർബല്യം തിരിച്ചറിഞ്ഞ് വളരെ വേഗം റിയാക്ട് ചെയ്യുന്നു എന്നതാണ്. ഒറ്റക്കണ്ണൻ മാൻപേടയുടെ ദൌർബല്യം അന്ധതയാണ്. അത് മുതലെടുക്കാൻ വേട്ടക്കാർക്കായി. തന്റെ ഒറ്റക്കണ്ണിന്റെ കാഴ്ചക്കുറവ് തിരിച്ചറിഞ്ഞ് സുരക്ഷാ മുൻകരുതലെടുത്തിട്ടും മാൻപേടയ്ക്ക് സ്വയം രക്ഷപ്പെടാനായില്ല. ദുബായിൽ കഴിഞ്ഞ ദിവസം സൈബർ ക്രൈം ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയ ഒരു കേസ് പറയാം. സ്വകാര്യ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കും എന്ന് 12-കാരിയെ ഭീഷണിപ്പെടുത്തിയ 15-കാരനെക്കുറിച്ച്. ഇയാളുടെ മൊബൈലിൽ നിന്ന് പെൺകുട്ടിയുടെ ചിത്രങ്ങളും ഫോൺ സംഭാഷണങ്ങളും പോലീസ് കണ്ടെടുത്തു. പെൺകുട്ടി പലപ്പോഴായി ഇയാൾക്കയച്ച സ്വകാര്യ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റും പങ്കുവയ്ക്കുമെന്നും അപമാനിക്കുമെന്നും ഇവ കളയണമെങ്കിൽ പണം നൽകണമെന്നും കൗമാരക്കാരൻ ആവശ്യപ്പെട്ടു എന്നാണ് കേസ്. ഇത് കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇത്തരം കേസുകൾ ഒരു ഞെട്ടലും ഉണ്ടാക്കുന്നില്ല എന്നതല്ലേ വാസ്തവം? ഇതുപോലെ എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലെന്താണ് പുതുമ? ഇതിലെന്താണ് വാർത്ത? ശരിയാണ്, പുതുമയില്ല. ഇല്ലെന്ന് മാത്രമല്ല വലിയ പ്രാധാന്യം കൊടുക്കണമെന്നും തോന്നുന്നില്ല. ഇതല്ലേ നമ്മുടെ മനോഭാവം? അങ്ങനെയാണെങ്കിൽ വെറുതെ ഒരു നിമിഷം സ്വന്തം വീടകം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അവിടെ മകളോ മകനോ ഇല്ലേ? അവരിൽ ആർക്കെങ്കിലും ആണ് ഇങ്ങനൊരു അവസ്ഥ വന്നതെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? പുതുമയില്ലാത്ത കേസ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുമോ? രണ്ടും ചിന്തിക്കണം. ഇവിടെ സൈബർ ഉദ്യോഗസ്ഥർ പറഞ്ഞ കേസിലെ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നമ്മുടെ മകളാണെങ്കിൽ, അല്ലെങ്കിൽ കൗമാരക്കാരന്റെ സ്ഥാനത്ത് നമ്മുടെ മകനാണെങ്കിൽ, രണ്ടും അപകടമല്ലേ? ഇരയാക്കപ്പെടുന്നത് മാത്രമല്ല, ആദ്യോടെ കാണേണ്ടത് വേട്ടക്കാരന്റെ മനസ്ഥിതിയുള്ള മകനോ മകളോ വളർന്നു വരുന്നതും അപകടമാണ്. ദുബായ് പോലൊരു ഇടത്തുനിന്നുള്ള കേസെന്ന് എടുത്തു പറഞ്ഞത് നിയമസംവിധാനങ്ങൾ ഇത്രയും ശക്തമായ സ്ഥലത്ത് നിന്ന് പോലും ഇത്തരം സംഭവങ്ങൾ ചെയ്യാൻ ധൈര്യം കിട്ടുന്നുവെങ്കിൽ താരതമ്യേന സുരക്ഷിതം എന്ന് കരുതുന്ന മറ്റിടങ്ങളിലെ അവസ്ഥ എന്തായിരിക്കും? രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത് നമ്മൾ പഠിച്ച കാലമോ പശ്ചാത്തലമോ സാഹചര്യമോ അല്ല എന്നുള്ളത്. അന്നൊരുപക്ഷെ നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ നുണ വീട്ടിൽ നിന്നും പോക്കറ്റ് മണി ഒപ്പിക്കാൻ ലോഗരിതം ടേബിളിന്റെ കാലൊടിഞ്ഞു, എല്ലാ കുട്ടികളും 2 രൂപ വീതം കൊണ്ടു ചെല്ലണം എന്നായിരിക്കും. അല്ലെങ്കിൽ ടൈം ടേബിളിന് കാശു കൊടുക്കണം എന്നതായിരിക്കും. അന്ന് പാവം നമ്മുടെ അച്ഛനമ്മമാർ അത് വിശ്വസിച്ചിട്ടുണ്ടാവും. നമുക്ക് കാശ് കിട്ടിയിട്ടുണ്ടാവും. കാരണം സ്കൂളിലൊന്നും പോയി പഠിക്കാൻ അവസരം കിട്ടാത്ത നമ്മുടെ രക്ഷിതാക്കൾക്ക് ലോഗരിതം ടേബിളിനെക്കുറിച്ചും ടൈം ടേബിളിനെക്കുറിച്ചും വലിയ അറിവില്ലായിരുന്നു. ശരിക്കും അതേ അറിവില്ലായ്മ ഇന്നത്തെ രക്ഷിതാക്കളായി നമുക്കുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ കുട്ടികൾ പറയുന്ന ഓൺലൈൻ ടേമുകളെ സംബന്ധിച്ചാണ് നമ്മുടെ അറിവില്ലായ്മ. അതാണ് ഇന്നത്തെ കുട്ടികൾ മുതലെടുക്കുന്നത്. 12 വയസ്സുള്ള ഒരു പെൺകുട്ടി രാത്രിയിൽ 2-3 പുതപ്പും ഓടി അതിനടിയിൽ ടാബും വെച്ച് രാത്രി വെളുക്കുവോളം അതിൽ മുഴുകുന്നതായി ഒപ്പം അതേ മുറിയിൽ കഴിയുന്ന മെയ്ഡായ ചേച്ചി പരാതിപ്പെട്ടപ്പോൾ വിദ്യാസമ്പന്നരായ രക്ഷിതാക്കൾ അവരോട് പറഞ്ഞത് അവൾ പഠിക്കുകയാണ് എന്നാണ്. ഗ്രൂപ്പ് സ്റ്റഡിയാണത്രേ. അതാണ് മോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്ക് അവളെ വിശ്വാസമാണ് എന്നായിരുന്നു. പിറ്റേന്ന് തലവേദനയെന്നും പറഞ്ഞ് ഓൺലൈൻ ക്ലാസ്സിൽ പോലും ഇരിക്കാതെ കിടന്നുറങ്ങുന്ന പെൺകുട്ടിയെ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു, വയ്യെങ്കിൽ മോൾ ഉറങ്ങിക്കൊള്ളൂ എന്ന്. എന്നാൽ ഒരു നാൾ രാത്രികാല പഠനത്തിന്റെ യഥാർത്ഥ അവസ്ഥ കണ്ട് രക്ഷിതാക്കൾ ഞെട്ടിത്തരിച്ചു. അതേക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നില്ല. ഓൺലൈൻ സാധ്യതകൾ ഇന്ന് കൂടിയപ്പോൾ ഓൺലൈൻ അബ്യൂസുകളും കൂടി. കോവിഡ് കാലത്ത് കുട്ടികൾ കൂടുതലായി സൈബർ ലോകത്തേക്ക് ആകർഷിക്കപ്പെട്ടതോടെ സൈബർ ക്രിമിനലുകൾ അതിനെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. സൈബർ ബുള്ളിയിംഗ്, ചൈൽഡ് പോർണോഗ്രഫി, സെക്സ്റ്റിംഗ്, സൈബർ സ്റ്റോക്കിംഗ്, ഓൺലൈൻ സ്കാംസ് എന്നിവയാണ് ഇത്തരം പ്രവണതകളിൽ മുൻനിരയിലുള്ളത്. സൈബർ സേഫ്റ്റിയെക്കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ ചെറുപ്പത്തിലേ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനേക്കാളുപരിയായി ഓൺലൈനിൽ കുട്ടികൾ എന്തു ചെയ്യുന്നു എന്ന് രക്ഷിതാക്കൾ അറിയേണ്ടതുണ്ട്. ഓൺലൈനായി വിവരങ്ങൾ തിരയുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, വിവരങ്ങൾ മറ്റു കുട്ടികളുമായി പങ്കിടേണ്ടി വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ, ചിത്രങ്ങൾ അയക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ലൈവിന് ഇടയിലേക്ക് അപരിചിതർ കയറിവന്നാൽ അവരോട് എങ്ങനെ പെരുമാറണം തുടങ്ങി നിരവധി കാര്യങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കണം. പേടമാനിന്റെ കഥ ഓർത്തുനോക്കൂ. വേട്ടക്കാർ ഇരയുടെ ദൗർബല്യം തിരിച്ചറിഞ്ഞ് വളരെ വേഗം റിയാക്ട് ചെയ്യുന്നു എന്നതാണ്.